2021 ഒക്ടോബർ 11 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ശ്രീലക്ഷ്മി കെ എസ്. വേറിട്ട ആ ശബ്ദം. ഒ സി മോഹൻരാജ് എഴുതുന്നു, പൊതുപ്രവർത്തനവും വ്യക്തിജീവിതവും രണ്ടല്ല, ഒന്നാണെന്ന് കേരളത്തോട് പറഞ്ഞ നെട്ടൂർ പി ദാമോദരനെ പലരും മറന്നുകാണും. ഹെർമൻ ഗുണ്ടേട്ടിന്റെ പത്രാധിപത്യത്തിൽ മലയാളത്തിലാദ്യമായി പുറത്തിറങ്ങിയ രാജ്യസമാചാരം പത്രത്തിന് വേദിയായ തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്ന് ഒരു വിളിപ്പാടകലെയുള്ള പ്രദേശമാണ് നെട്ടൂർ. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദം കരസ്ഥമാക്കിയ ശേഷമാണ് നെട്ടൂർ പി ദാമോദരൻ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ അറസ്റ്റിലായ ഇദ്ദേഹത്തെ 2 വർഷം കർണാടകയിലെ ബെല്ലാരിയിൽ ജയിലിലടച്ചു. പ്രജാപാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് 1952 ലോകസഭാംഗമായി. കിസാൻ മസ്ദൂർ പ്രജാപാർട്ടിയെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത്. ആ ചരിത്ര മുഹൂർത്തം 1947 ആഗസ്റ്റ് 14 രാത്രി 12 മണി. കേരളക്കരയിലെ ബ്രിട്ടീഷുകാർ ആദ്യമായി താവളമുറപ്പിച്ച തലശ്ശേരി കോട്ടയുടെ മുകളിൽ 2 പേർ മാത്രം. ഇന്ത്യ സ്വതന്ത്രയാകുന്ന ധന്യനിമിഷം ആഘോഷിക്കാൻ എത്തിയതാണ് ഇരുവരും. 12 മണി അടിച്ചപ്പോൾ നെട്ടൂർ പി വിളിച്ചു പറഞ്ഞു, സ്വതന്ത്ര ഇന്ത്യയിലെ പൗര, അങ്ങയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. മറ്റയാൾ ഉത്തരം നൽകി, സ്വതന്ത്ര ഇന്ത്യയിലെ പൗര, അങ്ങയെ ഞാൻ തിരിച്ചും അഭിവാദ്യം ചെയ്യുന്നു. ചരിത്ര പ്രസിദ്ധമായ ആ മുഹൂർത്തം നെട്ടൂർ പി ആഘോഷിച്ചത് അങ്ങിനെയായിരുന്നു. സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിനെയാണ് നെട്ടൂർ പി അഭിവാദ്യം ചെയ്തത്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ അഭിവാദ്യം ഏറെ പ്രസക്തമാണ്. ആ സമയം മദ്രാശി പ്രവിശ്യയുടെ ഭാഗമായിരുന്നു മലബാർ. ആചാര്യ ജെ ബി കൃപലാനിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കിസാൻ മസ്ദൂർ പ്രജാപാർട്ടിയുടെ കേരള ഘടകം കേരളഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ട കെ കേളപ്പന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു. നെട്ടൂർ പി എം പ്രജാപാർട്ടി പ്രവർത്തകനായി മാറി. നെട്ടൂർ പി കമ്മീഷൻ റിപ്പോർട്ട്. 1967 നെട്ടൂർ പി എ പിന്നാക്ക വിഭാഗ സംവരണ കമ്മീഷന്റെ ചെയർമാനായി ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമിച്ചു. 1970 കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നതുവരെ ഇദ്ദേഹം ഈ സ്ഥാനത്ത് തുടർന്നു. നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന ഈ രേഖ സംസ്ഥാനത്ത് പല രാഷ്ട്രീയ യുദ്ധങ്ങൾക്കും കാരണമായി. പിന്നാക്കക്കാരുടെ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതായിരുന്നു ആ റിപ്പോർട്ട്. കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും നെട്ടൂർ കമ്മീഷന്റെ ശുപാർശകൾ മറ്റു പേരുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കിയ വിവിധ നിയമങ്ങളിലേക്കും പഠനങ്ങളിലേക്കും വഴി കണ്ടെത്തി. കർപ്പൂരി താക്കൂർ ഫോർമുല, പിന്നീട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന് താമ്രപത്രം നൽകി. കൃഷിവകുപ്പിൽ നിന്ന് ജോയിന്റ് ഡയറക്ടറായി വിരമിച്ച മകൾ ഹീര നെട്ടൂർ പറയുന്നു, സൈക്കിളിലാണ് അച്ഛന്റെ യാത്ര, ദൂരെ പോകുമ്പോൾ സ്റ്റാൻഡേർഡ് 10 കാറിലായിരിക്കും. ഗാന്ധിജി തലശ്ശേരി വഴി ട്രെയിനിൽ കടന്നുപോകുന്നുണ്ടെന്നറിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഗാന്ധിജിയുടെ കയ്യിൽ മുത്തമിട്ട കഥയും അച്ഛൻ പറഞ്ഞു കേട്ടിരുന്നു. യാത്ര അച്ഛൻ എന്നും ലഹരി പകരുന്ന അനുഭവമായിരുന്നു. ദൂരയാത്ര പോകുമ്പോൾ ഞങ്ങളെയും കൂടെ കൂട്ടും. സ്റ്റാൻഡേർഡ് കാറിലെ സവാരികൾ ഇന്നും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആദ്യത്തെ ലോകസഭാ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയ നെട്ടൂർ പി റെയിൽവേ വികസനത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. തലശ്ശേരി മൈസൂർ റെയിൽവേ ലൈൻ, മംഗലാപുരം മുംബൈ റെയിൽവേ ലൈൻ, പയ്യോളി റെയിൽവേ സ്റ്റേഷൻ എന്നീ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. തലശ്ശേരി മൈസൂർ റെയിൽവേ ലൈനിന്റെ ആവശ്യം മനസ്സിലാക്കാനായി അന്നത്തെ റെയിൽവേ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയെ മൈസൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് കാർമാർഗം കൊണ്ടുവരികയും ചെയ്തു. പി എസ് പി വിട്ട് കോൺഗ്രസിലേക്ക്. നെഹ്റുവുമായുള്ള അടുത്ത ബന്ധവും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസവും നെട്ടൂരിനെ വീണ്ടും കോൺഗ്രസുകാരനാക്കി. നെഹ്റുവിനെ കളരിപ്പയറ്റ്, സർക്കസ് എന്നിവയിൽ ആകൃഷ്ടനാക്കിയതും നെട്ടൂർ പി ആണ്. 1963 അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള ഓഫീസർ എന്ന പദവി വഹിച്ചിരുന്നു. റിട്ടയേർഡ് ഡിഇഒ പരേതയായ ലീലയാണ് ഭാര്യ. ചിത്രപത്മനാഭൻ, BSNL റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ പ്രദീപ് നെട്ടൂർ, US കമ്പനിയിൽ ക്വാളിറ്റി ഓഡിറ്ററായ പ്രമോദ് നെട്ടൂർ എന്നിവർ മക്കളാണ്. 1978 ഒക്ടോബർ 11 65ാമത്തെ വയസ്സിൽ ഡൽഹിയിൽ വെച്ചാണ് നെട്ടൂർ പി വിടവാങ്ങിയത്. അദ്ദേഹം താമസിച്ചിരുന്ന നെട്ടൂരിലെ പ്രണാം എന്ന വീട് മക്കൾ പുതുക്കിപ്പണിത് നിലനിർത്തിയിട്ടുണ്ട്.